പലപ്പോഴും ജീവിതത്തിൽ സന്തോഷമില്ലായ്മയും സമാധാനമില്ലായ്മയും കടന്നു വരുമ്പോൾ നാം മറ്റുള്ളവരെയും നമ്മുടെ ചുറ്റുപാടുകളെയും വഴി പറഞ്ഞ് മാറി നിൽക്കുവാൻ ശ്രമിക്കും. എന്നാൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടാകുന്നു എന്നതത്രേ എന്ന് 137-ാം സങ്കീർത്തനത്തിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ബാബേൽ നദികളുടെ തീരത്ത് അടിമവേല ചെയ്തുകൊണ്ടിരുന്നതായ ദൈവത്തിൻ്റെ ജനം, അവർ പാട്ടില്ലാത്തവരായി തങ്ങളുടെ കിന്നരങ്ങളെ അലരിവൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടുകൊണ്ട് നിരാശയോടെ ദുഃഖത്തോടെ ഇരിക്കുന്ന അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ജനത്തിൻ്റെ അന്തിമമായ അനുഭവം എന്തായിരുന്നു എന്ന് 137-ാം സങ്കീർത്തനത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. 4-ാം വാക്യം വരെ നാം പഠിച്ചിരുന്നല്ലോ. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യെരുശലേമേ നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. 6-ാം വാക്യം, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ യെരുശലേമേ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാ വണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ആകട്ടെ, നിങ്ങളുടെ പാട്ട് ഞങ്ങൾ ഒന്ന് കേൾക്കട്ടെ എന്ന് ബാബേൽക്കാർ നിരന്തരം അവരോട് പറയുമ്പോൾ അവർ മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് പാടുവാൻ കഴിയുകയില്ല എന്നാണ്. അപ്പോൾ അവർ ദൈവത്തോട് ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തു, യെരുശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ നാ വണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഞാൻ ഒരിക്കലും 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 യെരുശലേമേ നിന്നെ മറക്കുകയില്ല. അതെ, ഇതായിരുന്നു അവരുടെ പ്രതിജ്ഞ. ഇവിടെ ഒരു പ്രകാശരശ്മി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് ഒരു അനുതാപമാണ്, ദൈവത്തോട് കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയാണിത്. ഞങ്ങൾ ദൈവത്തോട് അനുസരണമുള്ളവരായിരിക്കും, ദൈവഹിതത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന്, ഞങ്ങൾക്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകണം. ഇതാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇതാണ് അവരുടെ അനുതാപം. യെരുശലേമേ ഞാൻ നിന്നെ മറക്കുന്നു എങ്കിൽ എന്ന് നാം വായിച്ചല്ലോ. 7-ാം വാക്യം, ഇടിച്ചു കളവിൻ അടിസ്ഥാനം വരെ, അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരുശലേമിൻ്റെ നാൾ ഓർക്കണമേ. അവരുടെ നിത്യശത്രുക്കളായ ഏദോം യെരുശലേമിൻ്റെ വീഴ്ചയുടെ സമയത്തുണ്ടായിരുന്നു. അവർ അന്ന് ബാബേൽക്കാരുടെ പക്ഷത്തായിരുന്നു. അവർ ബാബേൽക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇടിച്ചു കളവീൻ, അതിനെ നശിപ്പിച്ചു കളവീൻ, ആ ദുഷ്ട നഗരം ഇനി അവശേഷിക്കരുത് എന്നിങ്ങനെയാണ് അവർ ആർത്തുകൊണ്ടിരുന്നത്. ആ അനുഭവത്തെ അതിജീവിച്ച ഈ മനുഷ്യർ ഇപ്പോൾ ആ കാര്യം ഓർക്കുന്നു. അവർ നീതി നിവർത്തിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് നീതി നടത്തപ്പെടുന്നതിനുള്ള ഒരു നിലവിളിയാണ്. ഇത് ക്രിസ്തീയ മനോഭാവമല്ല എന്ന് ചിലർ പറഞ്ഞേക്കാം. എന്നാൽ ഈ ജനം കൃപയിൻ കീഴിലല്ലായിരുന്നു എന്നോർക്കണം. അവർ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു, നീതി നടത്തി കൊടുക്കുന്ന ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് അത്രേ. ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നപേക്ഷിച്ച കാര്യം നാം തെറ്റിദ്ധരിച്ചിരിക്കാനിടയുണ്ട്. ഈ ജനങ്ങളുടെ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു കൊടുത്തു എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയെങ്കിൽ തെറ്റുപറ്റി. കർത്താവ് പറയുന്നത് ഇത്ര മാത്രമാണ്, പിതാവേ എന്നെ ക്രൂശിക്കുന്നതായ ഈ പ്രത്യേക കുറ്റം നീ അവരോട് ക്ഷമിക്കണമേ. കാരണം അവർ ഇപ്പോൾ ചെയ്യുന്നത് എന്താകുന്നു എന്നവർക്കറിഞ്ഞുകൂടാ. ആ കുറ്റം അവർക്കെതിരായി കണക്കിടുകയില്ല. എന്നിരുന്നാലും അവർ പാപികളാണ്. അവർ പാപികളെന്ന നിലയിൽ ദൈവത്തിങ്കിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവരിൽ ഒരാളായ തർസോസുകാരനായ ശൗൽ ഇപ്രകാരം ദൈവസന്നിധിയിൽ കടന്നു വന്ന് പറഞ്ഞു നിൽക്കും, കർത്താവേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അവന് ക്രിസ്തുവിൻ്റെ അടുത്ത് കടന്നു വന്ന് പാപക്ഷമ പ്രാപിക്കേണ്ടത് ആവശ്യമായിരുന്നു. സ്തെഫാനോസ് രക്തസാക്ഷിയായി മരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന്. അത് വാസ്തവമാണ്, വിശ്വാസികൾ എടുക്കേണ്ട മനോഭാവമാണ് സ്തെഫാനോസ് പ്രകടമാക്കുന്നത്. പൗലോസ് അത് വ്യക്തമാക്കുന്നു. പൗലോസ് പറയുകയാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന് 19-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പീൻ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ക്രിസ്തീയ മനോഭാവം എന്താണ്? നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും ചെയ്യരുത് എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. വിശ്വാസികൾ എന്ന നിലയിൽ എന്നോടും നിങ്ങളോടും ദൈവം പറയുന്നത് ഇതത്രേ, നിങ്ങൾക്ക് ആരെങ്കിലും കുഴപ്പം ഉണ്ടാക്കുകയോ നിങ്ങളോട് ദോഷം ചെയ്യുകയോ നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ആ കാര്യം നിങ്ങൾ എന്നെ ഭരമേൽപ്പിക്കുക, അതെ ദൈവത്തെ, ഞാൻ അതിനെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് ദൈവം പറയുന്നു. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന്, ഞാൻ അവരെ വെറുതെ വിടുകയില്ല എന്നാണ് വാസ്തവത്തിൽ ദൈവം പറയുന്നത്. ഞാനും നിങ്ങളും കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ തന്നെ എടുക്കുമ്പോൾ നാം വിശ്വാസത്താലുള്ള നടപ്പ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നാം പറയുന്നത് ഇതാണ്, കർത്താവേ ഈ കാര്യം നിനക്ക് കൈകാര്യം ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ കാര്യം ഞാൻ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന്. വേറെ വിധത്തിൽ പറഞ്ഞാൽ നമ്മെ ഉപദ്രവിച്ചവരെ നാം തിരിച്ച് ഉപദ്രവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നർത്ഥം. എന്നാൽ ദൈവം പറയുന്നത് ഇതാണ്, നീ വിശ്വാസത്താൽ നടക്കുക, ഈ കാര്യം എനിക്ക് വിട്ടുതരിക, ഞാൻ നീതിമാനായ ദൈവമാകുന്നു എന്ന്. അതെ സുഹൃത്തെ, നീതി തന്നെ നിലനിൽക്കുകയുള്ളൂ, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. വെളിപ്പാട് പുസ്തകം 6:9-10 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ 5 മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നത് പുതിയ നിയമത്തിന് എതിരായ കാര്യമല്ല എന്നിവിടെ കാണുവാൻ കഴിയും. പ്രിയ സുഹൃത്തെ, നീതി തന്നെ നിലനിൽക്കണം. നമ്മുടെ ദൈവം നീതിമാനാണ്, കാര്യങ്ങൾ നേരെ ആക്കേണ്ടത് ആവശ്യമാണ്. ദുഷ്ടതയെക്കുറിച്ച് എത്ര ആഴമായി നിങ്ങൾ ചിന്തിക്കാറുണ്ട്? നിങ്ങളുടെ മുറ്റത്ത് വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരാളെ കടിക്കുവാൻ തുടങ്ങുന്ന പേ പിടിച്ച പട്ടിയെ നിങ്ങൾ വെറുക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതൊന്നും നിങ്ങൾ കാര്യമാക്കുകയില്ല എന്ന് മാത്രമല്ല, പേപ്പട്ടിയുമായി കളിക്കുവാൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ അനുവദിക്കുക പോലും ചെയ്യും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പേ പിടിച്ച പട്ടിയെ നിങ്ങൾ വെറുക്കും, അതിനെ തല്ലിക്കൊല്ലും. നമ്മുടെ കർത്താവിനെക്കുറിച്ച് അവൻ വീണ്ടും വരുമ്പോഴത്തെ കാര്യം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. 45 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം. ദുഷ്ടതയെ ദ്വേഷിക്കാതെ നിങ്ങൾക്ക് നീതിയെ ഇഷ്ടപ്പെടുവാൻ കഴിയുകയില്ല. സാത്താനെ വെറുക്കാതെ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. തെറ്റിനെ വെറുക്കാതെ സത്യത്തെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ദുഷ്ടതയെക്കുറിച്ച് നിങ്ങൾ വാസ്തവമായി എന്താണ് ചിന്തിക്കുന്നത്? ഈ പ്രവാസികളായ ആളുകൾ ബാബേൽ നദികളുടെ തീരത്തിരുന്നു കൊണ്ട് ആഴമായി ചിന്തിക്കുവാൻ തുടങ്ങി. അവർ ആവശ്യപ്പെടുന്നത് നീതി നടത്തപ്പെടണം എന്ന് മാത്രമാണ്. 8 വാക്യത്തിൽ നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ, പകരം വീട്ടുന്നതിൻ്റെ പ്രമാണമാണിത്. ഇന്ന് ഒരു ദൈവവേദനൻ്റെ പ്രമാണവും ഇതുതന്നെയാണ്. അതെ, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന്. മനുഷ്യൻ വിതയ്ക്കുന്നതിൽ നിന്ന് ഭിന്നമായ വേറൊന്നല്ല വിതയ്ക്കുന്നത് തന്നെയാണ് കൊയ്യുന്നത്. ഈ ജനങ്ങൾ എന്താണ് പറയുന്നത്? ദൈവമേ, ഞങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ അവർക്കും സംഭവിക്കണമേ എന്ന്. പകരം കിട്ടുന്നതിൻ്റെ പ്രമാണമാണ്. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകുമെന്ന്. ഇനിയുമാണ് നാം യഥാർത്ഥ പ്രശ്നത്തിലേക്ക് കടക്കുന്നത്. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ എന്ന് ഈ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായി കാണുന്നു. ഈ ഇസ്രായേൽ നിരാശയോടെ വീർപ്പുമുട്ടോടെ പാടുവാൻ കഴിവില്ലാത്തവരായി ബാബേൽ നദികളുടെ തീരത്തിരുന്നു കൊണ്ട് പറയുകയാണ്, എനിക്ക് പാടുവാൻ കഴിയുകയില്ല എന്ന്. അവരുടെ മനസ്സ് അവരുടെ ഇഷ്ടനഗരമായ യെരുശലേമിലേക്കും അവരുടെ ദേവാലയത്തിൻ്റെ ആ അവസ്ഥയെക്കുറിച്ചും തിരിഞ്ഞു ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർ വീണ്ടും ചിന്തിക്കുന്നു. ബാബേൽക്കാരെ മുന്നേറുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഏദോമ്യരെ അവർ കാണുവാൻ ശ്രമിക്കുകയാണ്. ബാബേൽക്കാർ എപ്രകാരം യെരുശലേം പട്ടണം നശിപ്പിച്ചു എന്ന് അവർ ഇപ്പോൾ കാണുന്നു. തുടർന്ന് ഭീകരവും ഭയാനകവുമായ കാര്യം നടന്നു. ഈ ഒരു മനുഷ്യൻ ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അവൻ ചിന്തിക്കുകയാണ്, അവൻ്റെ ഭാര്യ, അവരുടെ ആ കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു മൃഗീയനായ ബാബേൽ പടയാളി അവളുടെ അടുത്തേക്ക് വന്നു, കുട്ടിയെ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. അവളുടെ കൺമുൻപിൽ വെച്ച് കുട്ടിയുടെ തല പാറമേലടിച്ച് ആ കുട്ടിയുടെ തലച്ചോറ് തെറിച്ചു വീണു. ആ സംഭവം ഓർത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ, അവൻ പറയുകയാണ്, നീതിമാനായ ഒരു ദൈവം സ്വർഗത്തിൽ ഉള്ളതുകൊണ്ട് ആരെങ്കിലും ബാബേൽക്കാരോടും അപ്രകാരം തന്നെ ചെയ്യുമെന്ന്. ഞാനും നിങ്ങളും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചരിത്രം ഇതാണ്. യെരുശലേമിലെ ജനങ്ങളോട് ബാബേൽക്കാർ ചെയ്തതുപോലെ തന്നെ മഹാനായ സൈറസ് തൻ്റെ സൈന്യാധിപനിൽ കൂടി ഇപ്രകാരം തന്നെ ബാബേൽ ജനത്തോട് ചെയ്തു. ഇന്നത്തെ ആധുനിക ലോകത്തിന് ഈ സങ്കീർത്തനം അനുയോജ്യമാണോ? ഇന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലും പകയും വിദ്വേഷവും വളർന്നു വരുന്നതായി കാണുവാൻ കഴിയും. അതെ, മനുഷ്യത്വഹീനമായ പ്രവർത്തനം ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് പോലെ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ നീതിമാനായ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അവനൊരിക്കൽ എല്ലാ ദുഷ്ടതയെയും പാപത്തെയും ഇല്ലാതാക്കുവാൻ പോകുന്നു. അവൻ കരുണയുള്ള ദൈവമാണ്. അവൻ മനുഷ്യരെ പോലെയല്ല, കരുണയുള്ള ദൈവമാണ്. ക്രൂശ് ഇന്ന് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. അത് അവൻ്റെ വിശുദ്ധിയെയും വെളിപ്പെടുത്തുന്നു. എൻ്റെ രക്ഷകൻ എൻ്റെ പാപം തൻ്റെ മേലേറ്റെടുത്തു. ദൈവം എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് പകരം മരിക്കുവാനായി തൻ്റെ പുത്രനെ അവൻ നൽകിത്തന്നു. കാരണം ദൈവത്തിന് പാപത്തെ ശിക്ഷ വിധിക്കണം. ഇന്ന് കൃപയുടെ ഈ ദിനത്തിൽ ദൈവം കരുണയുള്ളവനാണ്. എന്നാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. അവൻ വിശുദ്ധനും നീതിമാനും കൂടിയാണ്. രക്ഷകനെ കൈക്കൊള്ളാത്തവർ അവൻ്റെ കൃപയെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അവൻ്റെ കരുണയ്ക്ക് മുഖം തിരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അവൻ്റെ കരുണയെ നാം പ്രയോജനപ്പെടുത്തണം. രക്ഷയ്ക്കായി നാം അപേക്ഷിക്കണം. 138-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ഹൃദയംഗമായ സ്തോത്രത്തിൻ്റെ ഒരു ഗാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. 137-ാം സങ്കീർത്തനത്തിൽ കിന്നരങ്ങൾ അലരിവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നതായി നാം കണ്ടു. എന്നാൽ ഈ 138-ാം സങ്കീർത്തനത്തിൽ വീണ്ടും കിന്നരങ്ങൾ ദൈവജനത്തിൻ്റെ കൈകളിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതിനും അവനെ ആരാധിക്കുന്നതിനും ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി കാണും. മുമ്പിലത്തെ സങ്കീർത്തനത്തിൽ ഇസ്രായേൽ മക്കൾ ബാബേലിലെ ജലസേചന തോടുകളുടെ തീരത്ത് പ്രവാസത്തിലായിരുന്നു കാണപ്പെട്ടത്. അവിടെ അവർ അവരുടെ കിന്നരങ്ങളെ അലരിവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. സിയോനെ ഓർത്തപ്പോൾ അവർ കരഞ്ഞു. എന്നാൽ 138-ാം സങ്കീർത്തനത്തിൽ ഒരു മനോഹരമായ സ്തോത്രത്തിൻ്റെ പ്രവചന ഗാനമാണ് ലഭിക്കുന്നത്. ആ വിശ്വസ്ത ശേഷിപ്പ് തങ്ങളുടെ കിന്നരങ്ങളെ വീണ്ടും എടുത്ത് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആ ഭാവിയിലേക്ക് ഈ സങ്കീർത്തനം ഉറ്റുനോക്കുന്നു. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഇതിൽ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞിരിക്കുന്നത് ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന സമാഗമന കൂടാരമാണ്. ദേവാലയം ദാവീദിൻ്റെ സമയത്ത് പണിയപ്പെട്ടിരുന്നില്ലല്ലോ. 138-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. അതെ, ഭാവിയിൽ മഹാപീഡനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ യഹൂദജനം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കും. അത് യഥാർത്ഥമായ ഹൃദയാന്തർഭാഗത്തു നിന്നുള്ള ആരാധനയായിരിക്കും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. അതെ സുഹൃത്തെ, ഞാനും നിങ്ങളും എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് സ്വയം പരിശോധന ചെയ്യാം. വാസ്തവത്തിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ആണോ ദൈവത്തെ ആരാധിക്കുന്നത്? നാം വെറും ചടങ്ങ് നിർവഹിക്കുന്നതിനായി മാത്രമല്ലേ ആരാധനയ്ക്ക് പോകുന്നത്? നാം പാടുന്നു, എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് പാടുന്നതെന്ന് ഇറങ്ങിച്ചെല്ലില്ല. നാം പ്രാർത്ഥിക്കുന്നു, എന്നാൽ അത് വെറും കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നില്ലേ? നാം ദൈവവചനം കേൾക്കുന്നു, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല. നാം പള്ളിയിലുള്ള പ്രസംഗകരെയും മറ്റെല്ലാവരെയും വിമർശിക്കാറുണ്ട്, എന്നാൽ നാം നമ്മെ തന്നെ വിമർശിക്കുന്നില്ല. ഈ വിധത്തിൽ ആരാധനയ്ക്ക് പോകുന്നത്, എന്നോട് ക്ഷമിക്കണമേ, അത് പ്രയോജനമില്ലാത്ത കാര്യമാകുന്നു എന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ പലരും ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവമേ, ഇതുവരെ സമയം പാഴാക്കിയത് എന്നോട് ക്ഷമിക്കണമേ എന്ന്. പിന്നെ പറയുന്നത്, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കുമെന്ന്. ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവദൂതന്മാരാണെന്നാണ് ലൂതറും കാൽവിനും മറ്റും വിശദീകരിക്കുന്നത്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ജാതികളുടെ അന്യദേവന്മാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് മറ്റു പലരും ചിന്തിക്കുന്നു. സങ്കീർത്തനക്കാരൻ അവയെക്കുറിച്ചായിരിക്കണം ഇവിടെ സൂചിപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതെന്തും അഥവാ നിനക്കും നിന്റെ ദൈവത്തിനും ഇടയിൽ വരുന്നതെന്തും ദേവനാണ്. മുമ്പ് 82-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദേവന്മാർ എന്ന വാക്ക് നാം കണ്ടതാണ്. അവിടെ ഇത് ന്യായാധിപന്മാരെ സൂചിപ്പിക്കുന്നു എന്ന് നാം കണ്ടു. അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ന്യായം വിധിക്കുന്നവർ, ഭൂമിയിലെ അവൻ്റെ പ്രതിനിധികൾ. ദൈവവചനം ശുശ്രൂഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ദൈവത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരിക്കൽ ഞാൻ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സുവിശേഷം വ്യക്തമാക്കുകയാണ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വേല. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കുമെന്ന് ദാവീദ് പറഞ്ഞപ്പോൾ അവൻ പല കാര്യങ്ങൾ അർത്ഥമാക്കിയിരിക്കാം. 2-ാം വാക്യത്തിൽ, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തെ പോലെ തന്നെ നല്ലതാകുന്നു എന്നർത്ഥം. ദൈവം തൻ്റെ വചനത്തെ പോലെ നല്ലവനാകുന്നു. ദൈവം പറഞ്ഞിരിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയും. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ നാമത്തിൽ അർത്ഥമാകുന്നതെല്ലാം വെളിപ്പെടുന്ന വിധത്തിൽ നീ നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇത് വളരെ മനോഹരമായ ഒരു പ്രസ്താവനയാണ്. 6-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. ദൈവം ഉന്നതനും സകലത്തിനും മീതെയുള്ളവനുമാണെങ്കിലും അവൻ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ദൈവം താഴ്മയുള്ളവനെ കരുതുന്നു എന്നതിന് ദൈവവചനത്തിൽ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആധുനിക മനുഷ്യൻ താഴ്മയും വിനയവും പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താണിരിപ്പീനെന്ന് പത്രോസ് പറയുന്നു. താഴ്മയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവം ശ്രദ്ധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യം അത്രേ അത്. ദാവീദ് വിനയമുള്ളവനായി തീർന്നു. 131-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം ദാവീദിൻ്റെ വാക്കുകൾ തന്നെ കാണുന്നു, യഹോവേ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. യെശയ്യാപ്രവചനം 57:15 നാം വായിക്കുന്നത്, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു. 1 പത്രോസ് 5:5 നാം വായിക്കുന്നത്, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. മനോഹരമായിരിക്കുന്നില്ലേ? സൗമ്യതയും അതുപോലെ തന്നെ സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു എന്ന് നോക്കണേ. ദൈവം താഴ്മയെ എത്രമാത്രം വിലയേറിയതായി കാണുന്നു എന്ന് നാം വായിച്ച ഈ വാക്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തന്നെ അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, നിഗളികളെ അവൻ അംഗീകരിക്കുന്നില്ല. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവ നിന്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. പുതിയ നിയമത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നുവെന്ന് ഫിലിപ്പിലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഈ വിധത്തിലാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നത്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവേ നിന്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തി ഉപേക്ഷിക്കരുതേ എന്ന്. 137-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടത് വേദനയുടെയും നിരാശയുടെയും പതറിയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ 138-ാം സങ്കീർത്തനത്തിൽ സന്തോഷത്തിൻ്റെയും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ആ അവസ്ഥയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതിൽ എപ്രകാരമുള്ള ഒരു അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്? ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നിരാശയിലും ദുഃഖത്തിലും നെടുവീർപ്പിലും സന്തോഷമില്ലാത്ത അവസ്ഥയിലും നാം കഴിഞ്ഞുകൂടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സന്തോഷമുള്ളവർ ആയിരിക്കണമെന്നാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി ആയിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ചുറ്റുപാടുകളെയും മറ്റു മനുഷ്യരെയും പഴി പറഞ്ഞതുകൊണ്ട് യാതൊരു വിശേഷവുമില്ല. നാം നമ്മെ തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇന്ന് അതിനു വേണ്ടിയിട്ട് താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിപ്പാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? പ്രാർത്ഥിക്കാം.